മകൻ പ്രായം ആയി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ഉപാപ്രാർത്ഥനയ്ക്ക് അമ്മയ്ക്ക് ഒന്ന് ഭാഷ പറഞ്ഞു. കൃപയാൽ കൃപയാൽ എത്രയോ നാളുകളായി ഉപോസിച്ച് ദൈവമയച്ച് എനിക്കൊരു പെൺകുട്ടിയെ കിട്ടി. അതെന്റെ മരുമോളല്ല, എന്റെ മോൾ തന്നെയാണ്. എന്തൊരു നല്ല പെൺകുട്ടി. ആഴ്ച ഒന്ന് പിന്നിട്ടു, ആഴ്ച രണ്ട് പിന്നിട്ടു, മാസം ഒന്നായി, രണ്ടായി. അമ്മച്ചിയും മരുമോളും തമ്മിലുള്ള ബന്ധം ഉടനെടുത്തു തുടങ്ങി. ഭാഷ മാറി. മലയാള ഡിക്ഷണറിയിലില്ലാത്ത പദങ്ങൾ പരസ്പരം വിളിക്കാനും തുടങ്ങി. ഇതെല്ലാം കേട്ട് തപ്പ പഠിക്കാനും തുടങ്ങി. എവിടെയൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ തപ്പ വിളിച്ചു പറഞ്ഞ തപ്പ വരുന്നുണ്ട്. മരുമോളെവിടെയെങ്കിലും പോയിട്ട് ഇങ്ങോട്ട് വരുന്നു തപ്പ വിളിച്ചു പറയും. എന്നാ തമ്പുരാനെ ഇവിടെ പല കിടി വെട്ടുന്നത്? ആര് വന്നാലും തപ്പ മോശമായത് മാത്രം പറയും. സഹിയത്തമ്മത്തി ജീവിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ മത്തായി ദിവസത്തിന്റെ പായസ്മേലിരുന്ന് പോയി. അതിന്റെ വാതിലിൽ ഒരു തത്ത കിടപ്പുണ്ട്. അമ്മത്തി സ്റ്റെപ്പ് കയറി വരുന്നത് കണ്ടപ്പോഴേ തത്ത പറഞ്ഞു, സ്തോത്രം. അമ്മത്തിക്ക് തത്ത ഇഷ്ടപ്പെട്ടു. അച്ഛനോട് ചോദിച്ച, ഞങ്ങളുടെ വീട്ടിൽ ഒരു തത്തയുണ്ട്, ഒരു ഗുണം പിടിക്കാത്തവരെണ്ണം. എന്റെ തത്തയൊന്ന് ഗുണപ്പെടാൻ ഞാൻ ഇതിന്റെ കൂടെ ഒന്നുകൊണ്ട് ഇട്ടോട്ടെ. അച്ഛന്റെ വേദന നിങ്ങൾ കേട്ടു. അച്ഛൻ പറഞ്ഞു, ഇട്ടോട്ടു, ഒരു പ്രയാസവുമില്ല. ഗുണം പിടിക്കാൻ ഗുണമുള്ള തത്തയുടെ വീട്ടിന്റെ അടുക്കെ കൊണ്ടുവന്ന് ഇതിനെ കെട്ടിത്തൂക്കി. കെട്ടിത്തൂക്കിയപ്പോഴേ അച്ഛന്റെ തത്ത വളരെ ഹാർദവുമായി സ്വാഗതം ചെയ്തു. പ്രയത്നോട് മാസം ഒന്ന് കഴിഞ്ഞു. അമ്മച്ചിയുടെ ആഗ്രഹം വർദ്ധിച്ചിരുക, എന്റെ തത്തയൊന്ന് ഗുണപ്പെട്ടോ ഞാനുണ്ട്. പതുക്കെ ആരും അറിയാതെ സ്റ്റെപ്പ് കയറി 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 ചെല്ലുമ്പോൾ ഒറ്റ നോട്ടത്തില് തത്തയെ കണ്ടു. അമ്മച്ചി സന്തോഷത്തോടെ അതിനെ നോക്കി. തത്ത അമ്മച്ചിയെ മതി. അമ്മച്ചിയുടെ തത്ത അച്ഛനോട് വിളിച്ചു പറഞ്ഞു, അച്ഛോ, നമ്മുടെ മുടിഞ്ഞ തള്ള വരുന്നുണ്ട്. മാറ്റം വരണമെന്ന് നമുക്കൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ മാറ്റപ്പെടാൻ നമ്മൾ ആരും തയ്യാറല്ല. എന്റെ വീടൊന്ന് ഗുണം വരണം, രക്ഷപ്പെടണം, അനുഗ്രഹിക്കപ്പെടണം, ആഗ്രഹമുണ്ട്, മാറ്റപ്പെടാൻ നമ്മൾ ആരും ഒരുക്കാറില്ല. ഭവനം, വീട്, കുടുംബം, ദാമ്പത്യം, ഇത്ര പദങ്ങളാണ്. ദാമ്പത്യം ഒന്ന് സ്പൃത്യാൽ ഇങ്ങനെയാണ് അത് വായിക്കുന്നത്. ദത്യം, ദാനം ചെയ്യുക, സത്യം ഒരുമിച്ച് സഹിക്കുക. ദാമ്പത്യം ഒരുമിച്ച് സഹിക്കുവാൻ ദൈവസന്നിധിയിൽ വന്നു നിന്നുകൊണ്ട് വിശുദ്ധ കുലാശയിലൂടെ തീരുമാനം എടുക്കുന്ന ഒരു ശുശ്രൂഷയാണ് വിവാഹ കൂതാശ. ഇന്ന് ഈ വിവാഹ കൂതാശയ്ക്ക് എത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, അതിന്റെ അക്സസറീസ്, അതിന്റെ ചുറ്റുവട്ടങ്ങൾക്ക് എത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. വിവാഹ ജീവിതത്തിലേക്ക് മക്കളെ പ്രവേശിപ്പിക്കാൻ ഭയങ്കര ആഗ്രഹമല്ല. എത്ര ആളുകൾ പ്രാർത്ഥനയോടെയല്ലായിട്ട് ഒരുങ്ങുന്നു, കുഞ്ഞുങ്ങളുടെ വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്നു എന്നാ. നാല് മാസം മുമ്പ്, അല്ലെങ്കിൽ ഒരു മാസം മുമ്പ്, അല്ലെങ്കിൽ പത്ത് ദിവസം തന്നെ വേണ്ട ഇപ്പൊ ലൈസൻസ് എടുക്കാമെന്ന്. ഈ ഒരുങ്ങത്തിന്റെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. കുഞ്ഞു നിന്റെ വയറ്റിന്റെ ഉരുവാങ്ങുമ്പോൾ മുതൽ പ്രാർത്ഥനയോടെ വിവാഹത്തിനായി ഓരോ അമ്മയും ഒരുങ്ങാം. പൊതുവെ രണ്ട് തലങ്ങളിലുള്ള ഭവനെ നമുക്ക് കാണാൻ കഴിയും. ഒന്നുകിൽ വളരുന്ന കുടുംബം, അല്ലെങ്കിൽ തകരുന്ന കുടുംബം.
വളരുന്ന കുടുംബം, തകരുന്ന കുടുംബം, ഈ രണ്ട കുടുംബങ്ങളും വേദപുസ്തകത്തിലുണ്ട്. തകർന്നുപോയ അനേക കുടുംബ ജീവിതങ്ങളും വേദപുസ്തകത്തിലുണ്ട്. തകർന്നു പോകുന്ന കുടുംബ ബന്ധങ്ങൾക്കെല്ലാം അടിസ്ഥാനപരമായ ഒറ്റ കാരണമേ ഉള്ളൂ. ദൈവമില്ലാത്ത ഭവനമായിരിക്കും തകർന്നുപോയ കുടുംബങ്ങളെല്ലാം. വളരുന്ന കുടുംബങ്ങൾക്ക് ഒറ്റ അടിസ്ഥാനപരമായ സ്വഭാവ സവിശേഷതയേ ഉള്ളൂ. യേശു വസിക്കുന്ന, ക്രിസ്തു വസിക്കുന്ന, ദൈവം വസിക്കുന്ന ഒരു ഭവനമായിരിക്കും. യേശു വസിക്കുന്ന, ദൈവം വസിക്കുന്ന, ക്രിസ്തു വസിക്കുന്ന ഭവനം വളരുമ്പോൾ ക്രിസ്തുവിനെ കൂടാതെയുള്ള ഭവനങ്ങൾ തകരുന്ന അനുഭവമാണ്. ഏത് പുസ്തകത്തിൽ പല ഭവനങ്ങളുണ്ട്. ഉദാഹരണം, ഉൽപ്പത്തി പുസ്തകം 24 അധ്യായം മുതൽ താഴേക്ക് വരുമ്പോൾ വളരെ സുന്ദരമായ ഒരു ഭവനം അവിടെ കാണുന്നുണ്ട്. ഇസ്ഹാക്കിന്റെയും റിബേക്കയുടെയും ഭവനം. ഇസ്ഹാക്കിന്റെയും റിബേക്കയുടെയും ഭവനം തകർന്ന അനുഭവമായി. താൻ പ്രിയം വെച്ച തന്റെ മകനെ പിന്നീട് ഒരിക്കൽ പോലും കാണുവാൻ ആ അമ്മയ്ക്ക് കഴിഞ്ഞില്ല. കപടതകൾ അരങ്ങേറിയ ഒരു ഭവനം, അനർഹമായ അർഹമാക്കാൻ ശ്രമിച്ചൊരു ഭവനം. ഇങ്ങനെയുള്ള ഭവനങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. കപടതകൾ അരങ്ങേറുന്ന ഭവനം. ഇന്ന് മുഖംമൂടിയിലാണ് ജീവിക്കുന്നത്, കപടതകൾ അരങ്ങേറുന്നു. ഫസ്റ്റ് ഫാൻസി ഡ്രസ്സാണ് അവിടെ കാണുന്നത്. ഇന്ന് ഭവനങ്ങളിൽ കപടതകൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, എത്ര ഭർത്താക്കന്മാർ, എത്ര ഭാര്യമാർ, ഇനി എത്ര കുഞ്ഞുങ്ങൾക്ക് ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയും? ദൈവം ഇനിയും ഒരായുസ് തന്നാൽ എന്റെ അച്ഛ, എന്റെ ഭാര്യ മതി എനിക്ക്, ഇവിടെ തന്നെ മതി എന്റെ ഭാര്യയായി. പലരും കൂടിയ തിരി അവർക്ക് തിരിക്കുന്നു. അതിന്റെ അർത്ഥം മനസ്സിലായി. നിങ്ങൾക്ക് എത്ര പേർക്ക് കഴിയാൻ പറയാൻ കഴിയും, ഇനി എന്റെ ദൈവം എനിക്ക് ആയുസ് തന്നാൽ എന്റെ അച്ഛൻ മതി അച്ഛ. എന്റെ കുഞ്ഞുങ്ങൾ എത്ര പേർ പറയും, അച്ഛ എന്റെ മാതാപിതാക്കളാണ് എന്റെ സമ്പത്ത്. കപടതകളിലൂടെ ഇന്ന് ജീവിതങ്ങളെ മുൻപോട്ട് നയിക്കുന്ന സമൂഹം. വീട്ടിലൊരു മുഖം, ഓഫീസിൽ മറ്റൊരു മുഖം, ദേവാലയത്തിൽ വരുമ്പോൾ മറ്റൊരു മുഖം, സ്കൂളിലേക്ക് പോകുമ്പോൾ മറ്റൊരു മുഖം, കോളേജിൽ പോകുമ്പോൾ മറ്റൊരു മുഖം, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കപടതകൾ അരങ്ങേറുന്ന ജീവിതങ്ങളായി ഇന്ന് തീരുന്നു. അനർഹമായ അർഹമാക്കാൻ ശ്രമിച്ചൊരു ഭവനമായിരുന്നു. അമ്മ മോനെ പറഞ്ഞു, മോനെ എന്നാ അർഹപ്പെട്ടതല്ല, അനർഹമാണ്, പോയി മേടിക്കൊണ്ട് പോകണം. ഇന്നൊത്തിരി അമ്മമാർ ഇങ്ങനെ കുഞ്ഞുങ്ങളെ അനർഹമായത് നേടുവാൻ ഒരുക്കുന്നുണ്ട്. അനേക ഭവനങ്ങളിൽ നിന്ന് അനർഹമായത് പലതും നേടി എടുത്തു വെക്കുന്നുണ്ട്. ആരനുഭവിക്കുമെന്ന് നാം സ്വയം ചോദന ചെയ്യുന്നു. അതുകൊണ്ട് ഓരോ ജീവിതവും ഈ മൂന്ന് ചോദ്യം ചോദിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എന്റെ അഭിപ്രായം. ഒന്ന്, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? ഉത്തരം നിങ്ങൾ പറയണം. ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? ഉത്തരം കിട്ടിയോ? ഞാൻ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്? ഞാൻ എന്തിനു ജീവിക്കുന്നു? ഞാൻ ആർക്കു വേണ്ടി ജീവിക്കുന്നു? എന്റെ ജീവിതം കൊണ്ട് ആർക്ക് എന്ത് പ്രയോജനം? ഉത്തരം കിട്ടിയോ? ഞാൻ എന്തിനു ജീവിക്കുന്നു? ഞാൻ ആർക്കു വേണ്ടി ജീവിക്കുന്നു? എന്റെ ജീവിതം കൊണ്ട് ആർക്ക് എന്ത് പ്രയോജനം? ഒരു ദീർഘവിശ്വാസമാണ് പലപ്പോഴും ഇതിന് ഉത്തരം കിട്ടുന്നത്. തകർന്നു പോകുന്ന അനേക ഭവനങ്ങളിൽ ഇന്ന് നമ്മുടെ ചുറ്റുപാടിൽ ദർശിപ്പാൻ കഴിയുമ്പോൾ, ഇന്ന് പ്രഭാതത്തിലെ എന്റെ ധ്യാനത്തിന് ഞാൻ തെളിവെടുത്തത് തകരുന്ന ഭവനമല്ല, പിന്നെയോ വളരുന്ന ഭവനമാണ്. യേശുവിന്റെ ഭവനത്തെക്കുറിച്ച് വളരെ കുറച്ച് ഭാഗം മാത്രമേ എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ആ ഭാഗമാണ് അതിന്റെ ഏറ്റവും അവസാനത്തെ വാക്യങ്ങളാണ് നാം ഇത് വായിച്ചത്. യേശുവിന്റെ ഭവനം വളരെ ഭവനമായിരുന്നു. യേശുവിന്റെ മാതാപിതാക്കൾ യേശുവിന്റെ ജീവിതത്തെ വളർത്തുവാൻ ആ ഭവനം അനുഗ്രഹിക്കപ്പെടുവാൻ എന്താണ് കാരണം?
മൂന്ന് ചിന്തകൾ വേഗം പങ്കുവച്ച് ഞങ്ങളുടെ വാക്കുകൾക്ക് സംസാരിക്കട്ടെ. മൂന്ന് മലയാള വാക്കുകൾ ലളിതമാണ്, സുന്ദരമാണ്, ബൈഭാഗ്യമാണ്. ഇന്ന് ആരാധന വന്നിട്ട് തിരക്കുകൊണ്ട് പോയേക്കുന്ന നമ്മുടെ ഫ്രണ്ട്സിനോട് കാണുമ്പോൾ പറഞ്ഞേക്കണം ഈ മൂന്ന് പദങ്ങൾ.
അമ്മ പൈതൃകം, രണ്ട് മൂല്യം, മൂന്ന് ബന്ധം. പൈതൃകം, മൂല്യം, ബന്ധം. യേശുവിന്റെ ഭവനം നല്ല പൈതൃകം കൈമാറിയ മാതാപിതാക്കളുള്ള ഭവനമായിരുന്നു. ലൂക്കോസിന്റെ ഒന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. കൃപ ലഭിച്ച അമ്മയുടെ മോനായിരുന്നു ആര്? യേശു. ഇനി എന്താ കൃപ? അച്ഛൻ പറഞ്ഞു ബുക്കിലേക്ക് എഴുതി, തീർച്ചയായും അച്ഛൻ അനേക ദിവസങ്ങളിൽ ഇവിടെ ഞായറാഴ്ചയിൽ യോജിപ്പിച്ചു, ഇടവേള കണ്ടിച്ചു, ഇടവേളയെ കൂട്ടായ്മയുണ്ട്, ദേവീയാസനമുണ്ട്, ഉപവാസ പ്രാർത്ഥനയുണ്ട്. അമ്പലത്താനെ ആളുകളെ ഈ ആയിട്ട് വന്നുള്ളൂ. മഹന്നന്മക്കും പറയാനല്ല, നമ്മുടെ കൂട്ടായ്മയ്ക്കൊന്നും ഇന്ന് വന്നാൽ ആളുകൾ പറയാൻ എന്നെ അമ്മനെ കാണാനില്ല, ഓ അവിടെ പോകാൻ ഒരു കൃപയില്ല, എവിടെ പോകാൻ കൃപ കിട്ടണേ, ആ ഓലകത്തി അമ്പല ഓമന വരുന്നുണ്ട്, ദാതൃ പ്രസംഗിക്ക ഓലകത്തി അമ്പലം ഓമന വരുന്നു, ദാത ഇളക്കി മറിക്കുന്നു. ഇവിടെ നിന്ന് ഡ്യൂട്ടി മാറ്റി വെച്ച് അടുത്ത ട്രെയിൻ വെച്ച് ദാതർ പോവാ, എന്താ മേടിക്കാൻ? കൃപ മേടിക്കാൻ അവിടെ ചെന്നാലേ ഉള്ളു കൃപ. കൃപയുടെ പൈതൃകം ലഭിച്ചു. എന്താണ് കൃപ? ലേഖനം രണ്ടാം അധ്യായം എട്ടാം വാക്യത്തിൽ വായിക്കുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമാണ്. ദൈവം സൗജന്യമായി ദാനമായി നമുക്ക് നൽകുന്നതാണ് ദൈവകൃപ. ലഭിച്ച കൃപ തന്റെ പൈതലിലേക്ക് തലപ്പുറകളിലേക്ക് കൈമാറിയ ഒരമ്മയായിരുന്നു യേശുവിന്റെ അമ്മ. ദൈവകൃപയല്ലാതെ എന്നിൽ എന്താണുള്ളത്? നമ്മുടെ ബഹുമാനപ്പെട്ട സ്നേഹം നിറഞ്ഞ സാധനത്തിൽ ശ്രദ്ധേയമായ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. എന്റെ പാട്ടുകളെല്ലാം ഹൃദയ പ്രശ്നം, എല്ലാമെല്ലാം ദാനം കഴിഞ്ഞു കേട്ടിട്ടില്ലേ? എല്ലാം ദാനമാണ്. ജീവൻ ദൈവത്തിന്റെ ദാനം, എന്റെ ഭാരം ദൈവത്തിന്റെ ദാനം, എന്റെ വാഹനം ദൈവത്തിന്റെ ദാനം, എന്റെ ഭക്ഷണം ദൈവത്തിന്റെ ദാനം, എന്റെ വസ്ത്രം ദൈവത്തിന്റെ ദാനം, എന്റെ ധനം ദൈവത്തിന്റെ ദാനം, എന്റെ മക്കൾ ദൈവത്തിന്റെ ദാനം.
എനിക്ക് സ്വന്തം അവകാശപ്പെടാൻ എനിക്കൊന്നും ഇല്ല.
എല്ലാം ദാനം തന്നവൻ കണക്ക് നോക്കാതെ, പദവികൾ നോക്കാതെ നമുക്ക് ദാനം നൽകിയതാണ്, സൗജന്യമായി നൽകിയതാണ്, ഫ്രീയായി നൽകിയതാണ്. ഫ്രീ ഈ വാക്ക് നമ്മുടെ ജീവിക്കുന്നത് മലയാളിയുടെ ഓത്തിന് കിട്ടിയാൽ ആസ്തു അടിക്കുന്നു നമ്മളെ കൊണ്ടുപോയത്. ഒരു കീറിയ സാരിക്ക് ഒരു കീർത്ത വീണ സാരി കൂടി രണ്ടും മേടിക്കാൻ അടുത്ത വണ്ടിക്ക് കീർത്തു. ഫ്രീ കിട്ടണം. വേദപുസ്തകത്തിൽ ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്, നിന്റെ ജീവിതത്തിൽ സൗജന്യമായി തരുന്ന ഒന്നിനെയും ദുരുപയോഗം ചെയ്യരുത്. നിന്റെ ജീവിതത്തിൽ പൈതങ്ങളെ സൗജന്യമായി നിനക്ക് നൽകിയെങ്കിൽ ദുരുപയോഗം ചെയ്യരുത്.
കുഞ്ഞുങ്ങളെ ആരെങ്കിലും ദുരുപയോഗം ചെയ്യുന്നുണ്ടോ? സന്ധ്യ വൈകാറായപ്പോൾ അത്തരം വിളിച്ചു, ഈ രാത്രി അച്ഛൻ ഹൃദയമൊക്കെ പ്രാർത്ഥിക്കണമെന്ന് വേണ്ടി. റിട്ടയർഡ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്ററാണ് ഞാൻ. ചോദിച്ചു, സാറിന്റെ കത്ത് വിടർന്നിരിക്കുന്നല്ലോ, എന്നെ പറ്റി എനിക്ക് പ്രാർത്ഥിക്കണം. കാര്യം പറഞ്ഞാൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം, എന്റെ മനസ്സമാധാനത്തിനായിട്ട് പ്രാർത്ഥിക്കാം. എനിക്ക് ഒരു മകനെ കുറിച്ച് അറിയാമെന്ന് അറിയാം. അവന് രണ്ട് മക്കളുണ്ട് അറിയാം. അത് ഇളയ മകൻ അറിയാം. നാല് വയസ്സേ ഉള്ളൂ. നല്ല പേരൊക്കെ ഇട്ടിരിക്കുന്നത് ആശിസുമാണ്. അല്ല, ഇന്ന് സന്ധ്യയായപ്പോൾ നാല് വയസ്സുള്ള കൊച്ചുമോൻ എന്നെ വിളിക്കുക, പോണം മങ്ങി. വിളിച്ചതാണെങ്കിൽ ഞാൻ സഹിക്കും. നാല് വയസ്സ് പ്രായം മാത്രമുള്ള എന്റെ കുഞ്ഞ് വിളിച്ചതാണെങ്കിൽ അവന്റെ അറിവില്ല എന്ന് ഞാൻ തിരിച്ചറിയും.
വിളിച്ചതല്ല കാരണം, വിളിപ്പിച്ചതാണ്.
ആര് വിളിപ്പിച്ചു? ജന്മം നൽകിയ അമ്മ പറഞ്ഞു കൊടുത്തു വിളിക്കാം. എട്ട് കൊട്ടത്തിനകത്ത നാല് വയസ്സുകാരൻ ഡീസന്റ് ആയിട്ട് മാറി നിന്നു പോടാ മതി. ദൈവം നിനക്ക് ദാനം തരുന്നതിന് ദുരുപയോഗം ചെയ്യരുതെന്ന് ദൈവം പഠിപ്പിച്ചിട്ടുണ്ട്. നിന്റെ ഭാവം ദൈവത്തിന് ദാനമാണ്. നിത്യകേറി ചുറ്റിടുമ്പോ മണ്ടത്തിയെന്ന് കീട്ട് തുറന്ന ഉള്ളി പ്രവേശിക്കുമ്പോ ഓർക്കണം, നിന്റെ സ്വന്തമല്ല. സൗജന്യമായി കുറച്ചു നാള് വിശ്രമിക്കാൻ ദൈവത്തെ ലഭിക്കുന്ന ഭാവനമാണ്. ദൈവത്തിന് ഹിതകരമല്ലാത്ത ഒന്നും നിന്റെ ഭാവത്തിൽ പാടില്ല. വാഹനം ദൈവത്തിന്റെ ദാനമാണ്.
ഞാൻ കുറച്ചാളുണ്ട് ഇങ്ങോട്ട് ഒരു വിവാഹത്തിന് പോകാൻ എന്നെ വന്ന് വിളിച്ചു. അത് അച്ഛന്മാരൊക്കെ വിവാഹത്തിന് പോകാൻ വന്ന് വിളിക്കും. കല്യാണം കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പോകണം? ഇത് നടന്നോ ഉദ്വണ്ടിയിലോ ഓട്ടോറിക്ഷയിലോ പോകണം? വന്ന് വിളിക്കും. പക്ഷേ തിരിച്ചു പോവാൻ നീ പോകൂ. ഏതായാലും എന്നെ വന്ന് വിളിച്ചു.
കേറി ഇന്നോ വാഹനം അങ്ങോട്ട് ഇരുന്നു.
സംവിധാനത്തിന്റെ നീളം നൂറ് തുറന്നേക്കുന്നു. ഇരുന്ന വഴി കാലിന്റെ മുട്ട് ഡാഷയൊക്കെ മുറക്കി ഡാഷ് തുറന്നിട്ട് പോകുന്നു. ഞാൻ നോക്കിപ്പോ ഒരു മദ്യക്കുപ്പി, ഒരു ഗ്ലാസ് ഞാനൊന്നും കണ്ടില്ല. മുട്ടും തന്നെ ചർച്ചയെ മറച്ചു. ഡിസൈറ്റിരുന്നു. പക്ഷെ എന്നെ അസ്വസ്ഥമാക്കിയതല്ല. മുമ്പിലേക്ക് നോക്കിയപ്പോ ഗ്ലാസ്സിലാണ് എഴുതി വെച്ചിരിക്കുക, ഗിഫ്റ്റ് ഓഫ് ഗോഡ്.
ഗിഫ്റ്റ് ഓഫ് ഗോഡ് വാഹനത്തെ എഴുതി വെച്ചിട്ടുണ്ട്. ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ദൈവം ദാനം നൽകിയത്. ദാനം നൽകിയ നിന്റെ വാഹനം എന്നാണ് ഉപയോഗിക്കുന്നത്? നിന്റെ ഭാരം, നിന്റെ തലമുറകൾ
എന്തിനു ഉപയോഗിക്കുന്നത്? യേശു ക്രിസ്തു അഞ്ചപ്പം കൊണ്ട് 5000 പേര്
പക്ഷമായത് കഴിഞ്ഞപ്പോൾ ക്രിസ്തു പറഞ്ഞു, ശേഷിച്ചതൊക്കെയും കൊട്ടയിൽ ശേഖരിപ്പീൻ. സൗജന്യം നൽകിയതെന്ന് പറഞ്ഞ് നീ ദുരുപയോഗം ചെയ്യാനും ഈ പോറ്റപ്പുറത്ത് ഈ പുള്ളിൻപുറത്ത് ഇട്ടിട്ട് പോകാനുള്ളതല്ല, അലക്ഷ്യമാക്കി കളയാനുള്ളതല്ല.
ദൈവം തന്നതിന് ഓരോന്നും കണക്കുണ്ട്. കണക്ക് ഞാനൊന്നെയും ബോധിപ്പിക്കേണ്ടതാണ്.
ദൈവം കൃപയുടെ ആയുധം അമ്മയ്ക്ക് കൊടുത്തു.
എത്ര അമ്മ, എത്ര പിതാക്കന്മാർ തങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് ഈ ദൈവകൃപ ഒന്ന് പകരുന്നുണ്ട്. മോനെ,
ഒന്നും ഞാൻ ഇങ്ങനെ നാളുകളിൽ ജീവിതത്തിന്റെ കൊടിയ ദാരിദ്ര്യത്തിന് നാളുകളിൽ ഈ ദേശത്ത് വന്നപ്പോൾ എവിടെ എങ്ങനെ എന്തുകൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നത് ഭയപ്പെട്ടപ്പോൾ
നമ്മളെ കരുതിയ ഒരു ദൈവമുണ്ടാണ്.
നമുക്കാവശ്യമായി നൽകിയൊരു ദൈവമുണ്ട്. വീണാലും നിലപ്പറയാതെ സൂക്ഷിച്ച ദൈവീയമായ പരിപാലനം തന്ന എത്ര കുഞ്ഞുങ്ങളോട് നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്.
ഇന്ന് നമുക്ക് രണ്ട് നിഗമങ്ങൾ അറിയപ്പെട്ടിരിക്കുന്നു. ഒന്ന് ആത്മീയ നിഗമം, രണ്ട് ഭൗതിക നിഗമം.
തെറ്റുകൂടാതെ വേദോത്സവം വായിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ ദൈവം ഒരു കൃപ കൊടുത്താൽ ഉടൻ ഒരു ദൈവമായിട്ടാണ് മാറും. പിന്നെ സ്വന്തമായിട്ട് വീട്ടിലൊരു ഊട്ടായ്മ തന്നെ ആരംഭിക്കും. ഒരിടവേ അമ്മപ്പാർ ഊട്ടായ്മയുണ്ട് നാട്ടിലൊന്ന്. ഒന്നാം വെള്ളിയാഴ്ച കോശിയൊക്കെ ഉണ്ട് അവിടെ. രണ്ടാം വെള്ളിയാഴ്ച തേഴ്സ്ഡേ, ഫ്രൈഡേ നൈറ്റ് ഈവനിങ് ചാക്കോപുറത്ത് അവിടെ പേടെ തന്റെ കണ്ണനാന്റെ വീട്ടിൽ രാത്രി പ്രത്യേകം പ്രാർത്ഥന. ഒക്കെ ഇടവയാ അമ്മപ്പാർ ഊട്ടായ്മ എല്ലാം ദൈവമാണ്. ഭൗതിക നിഗമം,
നല്ല ഭക്ഷണത്തിന് വേണ്ടി കൊതിച്ചത്, ഒരു നല്ല വസ്ത്രത്തിന് വേണ്ടി കൊതിച്ചത്. എന്റെ കുഞ്ഞുങ്ങൾക്ക് അടുത്ത നേരം എന്താ വെച്ച് വിളമ്പിക്കൊടുക്കുമെന്ന് ഭാരപ്പെട്ടത്. എന്റെ നാട് പട്ടണിയുടെ നാടായിരുന്നു, ഓതവാണ്. ഇന്നലെ ഞാൻ വൈദികനായി കഴിഞ്ഞപ്പോൾ എന്റെ അമ്മ എന്ന് പറഞ്ഞു, മോനെ നമ്മുടെ ഇടവരിൽ പ്രായം ചെന്ന എല്ലാ മാതാപിതാക്കളും എനിക്ക് പോയി കാണണം. അതെന്റെ ജീവിതത്തിൽ വലിയൊരു പാഠമായിരിക്കുന്നു. ഞാൻ പോയി അമ്മയുടെ വാക്കനുസരിച്ച് ഞാൻ ഇടവരയിലെ ഒരു പ്രായം ചെന്ന അമ്മച്ചി ഇടയ്ക്ക് ഞാൻ ചെന്നു. അമ്മച്ചി എന്നോട് പറഞ്ഞ പഴയ കാലങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചു, മോനെ ഈ ദേശം മൂന്ന് നേരം ചോദിക്കാനില്ലായിരുന്നു. ദേശമാണ് മലയാളിയുടെ പട്ടിണി മാറ്റാൻ ഇമ്പോർട്ട് ചെയ്ത് ഇറക്കുമതി ചെയ്ത് കൊണ്ടുവന്ന സാധനത്തിന് പേര് കപ്പ. മൂന്ന് നേരം ചോറ ഉണ്ണാനില്ലാത്തപ്പോൾ മലയാളിയുടെ പട്ടിണി മാറാൻ കപ്പ കൊണ്ടുവന്നു. കപ്പ കഴിച്ചു, ചോറ ഇല്ല, കഞ്ഞി കുടിച്ചു. ഒരുപാട് കപ്പ മുഴുവനായി ഞാൻ പൊട്ടത്തില്ല. എനിക്ക് നായാമക്കളാണ്, നിനക്കറിയാം. കിഴക്ക് വശത്തെ മണ്ണ് എന്ന് മാന്തി മാറ്റി തിരിച്ചോദിച്ചെടുക്കും. നാലു പേർക്ക് മുമ്പൂന്ന് കഷ്ണം വെച്ച് കൊടുക്കാനുണ്ടോ എന്ന് മരണം ബുദ്ധിമുട്ടില്ല. ഈ കപ്പ കൊണ്ടുവന്ന് ഞാൻ പുഴുങ്ങി എന്റെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ വരുമ്പോൾ നോക്കിയിരിക്കും. അനേക രാത്രി ഞാൻ മൊത്തത്തിന് മുമ്പ് കുറുക്കി കൊടുത്തിട്ട് പറഞ്ഞു പോണേ. ഒരു നേരത്തെ ഭക്ഷണത്തിൽ തന്നെ ഞങ്ങൾ നന്നായി ദാരിദ്ര്യപ്പെട്ടു. കേറി വരുന്ന വരാന്തയുടെ മുമ്പിൽ ഒരു ടീപ്പോയിൽ ഒരു വെള്ള തവൽ വിരിച്ച് അതിന്റെ മുകളിൽ ഒരു വെള്ള പുസ്തകം വെച്ചിട്ടുണ്ട്. പ്രായങ്ങൾ അമ്മച്ചി ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അച്ഛനത് കണ്ടോ? ഞാൻ കാട്ടു. ഓരോ രാത്രിയും പച്ചവെള്ളം കുടിച്ച് പട്ടിണിയോടെ വിശപ്പോടെ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിന് ശക്തി വരുന്ന വചനമാണ് ഇരിക്കുന്നത്. ഓരോ രാത്രിയും വിശപ്പിന്റെ വേദന ഞങ്ങൾക്കുണ്ടായപ്പോൾ ആത്മീയമായി ഞങ്ങൾ തിന്ന് തൃപ്തി പ്രാപിച്ച പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ കൂടി ലഭിച്ച വചനമാണ് ഞങ്ങളുടെ ജീവന്റെ ശക്തി. അന്ന് ഞാൻ ചെല്ലുമ്പോൾ അമ്മച്ചിയുടെ വീടിന്റെ പോസ്റ്റിൽ മൂന്ന് വാഹനം കിടപ്പുണ്ട്. മൂന്ന് വാഹനത്തിലൂടി ഏകദേശം 70 ലക്ഷം രൂപ വില വന്നു. ഈ അമ്മച്ചി പറയുന്നു, എന്റെ പട്ടിണിയുടെ മധ്യത്തിൽ എന്നെയും എന്റെ നാല് കുഞ്ഞുങ്ങളെയും ജീവൻ നിലനിർത്തിയ പുസ്തകമാണ് ഈ വചനം. കല്യാണമാത്രമായ ഇടവരെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളതും ഇത് തന്നെയാണ്. ലഭിച്ച കൃപകളെ തലമുറകളിലേക്ക് പകർന്ന നല്ല പൈതൃകമുള്ളവരായി ഞാൻ ജീവിക്കണം. രണ്ട്, പതിവുകളുടെ ഒരു പൈതൃകം. കൃപയുടെ വൈകൃതം, പതിവുകളുടെ ഒരു വൈകൃതം. പതിവ് ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. അമ്മ അപ്പൻ മകനെ കൊണ്ട് പതിവായി പെസഹ പെരുന്നാളിൽ പോയി. 90 മൈൽ ഭൂമിശാസ്ത്രപരമായി പറയുന്ന 175 കിലോമീറ്റർ ഇവിടെ നിങ്ങളെ പോകുന്നെങ്കിലും നിശ്ചയമില്ല, നിങ്ങൾ കൂട്ടിക്കും. 175 കിലോമീറ്റർ കല്യാണിൽ നിന്ന് യാത്ര ചെയ്താൽ എവിടെ ചെന്ന് നിൽക്കും? അത്രയും ദൂരം 12 വയസ്സുള്ള ബാലനെയും കൊണ്ട് മാതാപിതാക്കൾ പതിവായി ദേവാലയത്തിൽ പോകുന്നു. പിന്നെ എന്തോ പതിവുണ്ട് നമ്മൾക്ക്, വല്ല പതിവുണ്ടോ? അന്നോട് തന്നെ പോയി കഴിഞ്ഞു. പിന്നെ നാളെ അച്ഛൻ നോക്കുന്നു, നോക്കണമല്ലോ എന്ന് ധ്യാനിച്ചിരിക്കുന്നത് കുറച്ച്. എന്തോ പതിവുണ്ട് നമുക്ക്. പതിവായി ദേവാലയത്തിൽ പോകുന്നു, കുടുംബമായി ദൈവത്തെ ആരാധിക്കുന്നു. ചോദിക്കട്ടെ, കുടുംബ പ്രാർത്ഥനയുള്ള എത്ര വീടുണ്ട്?
മനസ്സിലാക്കുന്ന 300 താഴെ പ്രേമമുണ്ടാക്കി ഇവിടെ വീടുകളുണ്ട്.
പണിവായി കുടുംബപ്രാർത്ഥന നടക്കുന്ന എത്ര വീടുണ്ട്? 117 സങ്കീർത്തനം വായിച്ച ഏതെങ്കിലും കീർത്തനം കീറുമ്പം പിള്ളേരുടെ ഉറങ്ങും എന്നൊക്കെ കൊണ്ട് ഉറക്കുന്ന ആ കുടുംബപ്രാർത്ഥനകാര്യം തന്നെ ഞാൻ ചോദിക്കുന്നു.
കുടുംബപ്രാർത്ഥന കേട്ടതിന് സമയം വരുന്നത് പല വഴിക്കാം. വന്നാലും നമുക്കില്ലെങ്കിലും ഓൺ ചെയ്യാൻ കിട്ടില്ല. ത്രീ സ്ക്രീൻസിൽ ഒന്ന് എന്നിട്ട് ഞാൻ പറഞ്ഞു ത്രീ സ്ക്രീൻസ് നോക്കാം. പിന്നെ
ത്രീ സ്ക്രീൻസിൽ ഒന്ന് ഓൺ ചെയ്ത് ഇട്ടേക്ക് പിന്നെ ഒരു 7 മണിയായപ്പോ അച്ഛൻ്റെ ഒരു വീട്ടിൽ നിന്ന് പോകും വന്നു. അച്ഛ അമ്മച്ചി സൂര്യനാ കിടക്കുന്നു കേട്ടോ, പെട്ടെന്ന് പറഞ്ഞു വരണേ. ഭയങ്കരമായിട്ട്
80 വയസ്സ് പറയുന്നുണ്ട്. അമ്മച്ചിമാരുടെ കാര്യമില്ലേ, നമ്മുടെ കാര്യമേ നമുക്ക് പറയാൻ കൊടുത്തിരിക്കുക. പിന്നെ 80 വയസ്സ് അമ്മച്ചിയുടെ കാര്യം പെട്ടെന്ന് ഞാൻ വേണം എന്റെ ബൈക്കിൽ അവിടെ ചെന്നു. 7 നമ്മുടെ വീട്ടിലെത്തി
ചെന്നപ്പോ അമ്മച്ചി കസാറ ഇരിപ്പുണ്ട്. ഉമ്മക്ക് ഞാൻ ചോദിച്ചു അമ്മച്ചി കറക്കോളം പോയോ? ആ പോയി വരുന്നത്ര 7:20, 25
30
അമ്മച്ചിക്ക് പിന്നെ അച്ഛൻ പറയുന്നതിലൊന്നും വലിയ വിലയില്ല. ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അമ്മച്ചിയുടെ പ്രശ്നം മുഴുവൻ മോൻ ദുബായിൽ കൊണ്ട് വെച്ചിരിക്കുന്ന എക്സ്ട്രീമിന്റെ ഒപ്പം.
അങ്ങനെ ഇരിക്കുമ്പോൾ തമ്പുരാൻ ഞങ്ങൾക്കൊരു രൂപ വന്നിട്ടുണ്ട്. ഞങ്ങൾ പറയേ അമ്മച്ചി എന്നാണ് പ്രാർത്ഥിക്കാം.
പിന്നെ ഞങ്ങൾ അവിടെ വേണ്ട എന്ന് നിങ്ങളെ ബോഡി ലാംഗ്വേജിലൂടെ പിടികിട്ടുമ്പോഴും ഞങ്ങൾ പ്രാർത്ഥിച്ച സ്ഥലം വരും. ഞാൻ പറഞ്ഞ അമ്മച്ചി എന്ന് പ്രാർത്ഥിക്കാം. കറങ്ങിക്കിടക്കുന്ന അമ്മച്ചിയുടെ കറക്കം മാറ്റാൻ വിവേകത്തിനെ വിളിച്ച് വരുത്തിയില്ലേ? ഒന്ന് പ്രാർത്ഥിക്കാം. ശരിയൊക്കെ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാമെന്ന് പറയാമോ? പിന്നെ നമ്മുടെ അമ്മച്ചിമാർക്ക് ഒരു നല്ല സ്വഭാവ സുരക്ഷതയുണ്ട്. കൈ കിട്ടുന്നിടത്ത് തലേ കമ്പറ്റുകൾ അത് പിള്ളേരൂടിയിട്ട് തന്നെയാണെങ്കിൽ അവർ അപ്പത്തന്റെ ഉറുപ്പിന്റെ അച്ഛനാണെങ്കിൽ അവർ ഇനി ചെട്ടിയുടെ കവറാണെങ്കിൽ അവർ അമ്മച്ചിയുടെ കയ്യിൽ മലയാള മനോരമ ദിനപത്രമാണ് അതായത് അമ്മച്ചി എന്ന് കമ്മത്തി പ്രാർത്ഥിക്കാം. ഇറങ്ങിക്കിടക്കുന്ന അമ്മയുടെ നാഗന്മാരുടെ ചങ്കു കൂട്ടി അച്ഛൻ പ്രാർത്ഥിക്കാൻ കണ്ടു. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഞാൻ കണ്ണു തുറന്ന് നോക്കി ഈ പ്രായത്തിൽ അമ്മ എന്ത് ചെയ്യുന്നു? റിമോട്ട് കൺട്രോൾ കയ്യിലെടുത്ത് വോളിയം മ്യൂട്ടാക്കി 8 സീരിയൽ കണ്ണു തുറന്ന് കണ്ട ആസ്വദിക്കുന്ന 80 വയസ്സുള്ള അമ്മയാണ് ഞാൻ കണ്ടത്. ഞാൻ പറയും ഈ നാടുകളിൽ സഭ പ്രാർത്ഥിക്കേണ്ടത് അടിച്ച് ഓടെ കിടക്കുന്ന ബാബുവിന്റെ മാനസാന്തരത്തിലല്ല. ഇങ്ങനെയുള്ള മാവാക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി സഭ പ്രാർത്ഥിക്കണം. എത്ര വീട്ടിലുള്ള കുടുംബപ്രാർത്ഥന? കുടുംബപ്രാർത്ഥനയ്ക്ക് നമുക്കൊന്നും സമയമില്ല.
എന്റെ ഒരു വിചാരം ഒരു 10% വീട്ടിൽ പോലും ഈ ഇടവകയിൽ ക്രമമായി രാവിലെ വൈകുന്നേരവും കുടുംബപ്രാർത്ഥന ഉണ്ടാകുന്നതുകൊണ്ട്
ഒരു 10% വീട്ടിൽ പോകുന്നു ഞാൻ വരും വൈകുന്നേരവും കൂടെ പ്രാർത്ഥന ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
പണ്ട് കാലത്ത്
അധികാരത്തിൽ നിന്ന് റോഡിലൂടെ നടന്നു ഓരോ ക്രിസ്ത്യാനിയുടെ ഭവനത്തിൽ നിന്നും എത്ര സുന്ദരമായ ഗാനങ്ങളും തീരുമാനിക്കുന്നു.
പിന്നെ രാവിലെ പോ എവിടാ മോർണിംഗ് വാക്കിന്. ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് എക്സസൈസ് ചെയ്ത് ബോഡി ഫിറ്റാക്കണം.
അധികാരത്ത് രാത്രി ഒരു രാത്രി മുഴുവൻ മരണതുല്യമായി കിടന്ന് ഉറങ്ങിയപ്പോൾ നിന്നെ മയങ്ങാതെ ഉണർന്ന് ഇരുന്ന് സൂക്ഷിച്ച ഒരു ദൈവമുണ്ടെന്ന് ഓർക്കാൻ കഴിയില്ല.
മോർണിംഗ് വാക്ക് ഞങ്ങളെ കപ്പച്ചൻ പള്ളിയിൽ എടുത്തേയില്ല, അയർപ്പിയ ചോദിച്ചില്ല പള്ളിയിൽ വന്നാണ്
എന്നെ ജന്മപ്പെട്ട അല്ലാത്തവർ
എന്താ വരണമെന്ന് ആഗ്രഹമുണ്ട്. നടന്ന അടുപ്പ ഇന്ന കഴുപ്പ് എന്നിട്ടുള്ള ശാസ്ത്രപ്പെടാൻ വയ്യ. രണ്ട് മണിക്കൂർ അവർ നിൽക്കണ്ടായത് എങ്ങനെ? അപ്പത്തെ പിന്നെ രാവിലെ നടക്കാൻ പോകുന്നുണ്ടോ? ഞാൻ കേട്ടല്ലോ ഒരു ദിവസം മാറുന്ന ജയപ്പയെ അരമനയുടെ പൈക്കത്തിരിക്കുന്നില്ല, അരമനയുടെ പൈക്കെ കൂടെ നടന്നു പോകും. അത് പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നല്ല എക്സസൈസ് വേണം, നല്ല ഹാൻഡ്സ് മൂവ്മെന്റ്സ് വേണം എന്ന ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പള്ളി വരെ വരാൻ മറക്കരുത്. ഒരു വൈദ്യശാസ്ത്രവും ജീവിതത്തെ ജീവനെ അധികം നീണ്ടുതരികയില്ല. അതുകൊണ്ട് ഈ വർഷത്തെ കൺവെൻഷൻ ഇവിടെ അവസാനിക്കുമ്പോൾ എനിക്ക് എന്റെ പ്രിയപ്പെട്ട ദൈവജനത്തോട് പറഞ്ഞേച്ച് പോകാനുള്ള ഒരു കാര്യം മാത്രം, ഇന്ന് തീരുമാനം എടുത്തുകൊണ്ട് പോകാം. എന്റെ വീട്ടിൽ ക്രമമായി കുടുംബ പ്രാർത്ഥന ഞാൻ ആരംഭിച്ചു. നിങ്ങൾ വേണം ഇനിഷ്യേറ്റീവ് എടുക്കാൻ. ഇവരെ മാനസാന്തരപ്പെടുത്താൻ അച്ഛൻ നിങ്ങളെ ഏൽപ്പിച്ചേക്കുക. ഇനി എന്നേക്കും നമ്മൾ ഇവരിലൂടെ എന്നാലും രോഗിക്കും. നമുക്ക് സമയമില്ല, സമയമുള്ള ജീവിതങ്ങളുണ്ട് നമ്മൾ രക്ഷിക്കാൻ. എന്റെ വൈദിക ശുശ്രൂഷയിൽ ഞാൻ ശുശ്രൂഷിച്ച എല്ലാ ഇടവുകളിലും ഒരു നേരം ഒരു സന്ധ്യ എന്റെ പ്രിയപ്പെട്ടവരുടെ കൂടെ ഓരോ വീട്ടിലും ഗുണോപ്രാർത്ഥന ഞാൻ പോകും. ഇവരെയും പോയിട്ടുണ്ട് ഒരു സന്ധ്യ അവിടെ കൂടെ ഗുണോപ്രാർത്ഥന. നേരത്തെ പറയും അവിടെ ചെല്ലും ഒരുമിച്ചിരിക്കും പത്തുമായി ഗുണോപ്രാർത്ഥന നടക്കും. അങ്ങനെ ഞാൻ ഒരു വീട്ടിൽ പോകും. ആ വീടെന്ന് പറയാൻ വീടൊന്നും ഇല്ല, അവർക്ക് ഒരു ഷെഡാണ്. ആ ഷെഡിനകത്ത് അഞ്ച് ജീവനുണ്ട് പരിചയപ്പെടുത്താം. ഭർത്ത സന്ധിവാത രോഗിയാണ്, രൂക്ഷമായ ഭീകരമായ സന്ധിവാത രോഗത്തിന് അടിമപ്പെട്ടുപോയ മനുഷ്യൻ കൂലിപ്പോയി. അതുകൊണ്ട് തന്നെ ദേശക്കാരുമായി അദ്ദേഹത്തെ വരുന്ന കൂടുതലും ഞാൻ കൂലിക്കൂലി എഴുന്നേറ്റ് നിൽക്കാൻ പ്രാണി നഷ്ടപ്പെട്ടപ്പോൾ ആ മനുഷ്യൻ അവിടെ കിടക്കുക. തറയ നടത്തില്ല കേട്ടോ, തറ കിടക്കുക. ദൈവം അച്ഛൻ കുഞ്ഞിച്ചാൻ എന്റെ ജീവിതത്തിൽ മൂന്ന് കുഞ്ഞുങ്ങളെ കൊടുത്തു. മൂത്ത മകൻ ആംസൻ അപ്പനെ പോലെ സന്ധിവാത രോഗിയാണ്. എഴുന്നേറ്റ് നടക്കാൻ പോലും ശേഷിയില്ലാതെ പിതാവ് കിടക്കുന്നതിന്റെ അപ്പുറ പിരിപ്പുണ്ടാവും. രണ്ടാമതെയും അവരുടെ കുടുംബജീവിതത്തിൽ കൊടുത്തത് ആശ്രമോ ആശ്രമോ. ഞാനവിടെ ശുശ്രൂഷക്കായിട്ട് കടന്നു ചെല്ലുമ്പോൾ അവൾക്ക് വയസ്സ് 15 എന്നാൽ 3 വളർച്ച പോലും ഇല്ലാതെ ഒരു മാംസപിണ്ഡം പോലെ കിടക്കുന്ന ഒരു കൊച്ചു ജീവൻ, ഒരു പ്ലാസ്റ്റിക് വീറിൽ അതിനെ ഇട്ടിരിക്കുക. രണ്ട് മക്കളെ പരിചയപ്പെടുത്തി. മൂന്നാമത്തവന്റെ പേര് അജിമോൻ എന്നാണ്. ജന്മനാണ്, വലിയ ബുദ്ധിയും അവസ്ഥയില്ല. മൂന്ന് കുഞ്ഞുങ്ങൾ തീർന്നു. ഒരു കുടുംബത്തിൽ ദൈവം നൽകിയ 3 തന്റെ ഭവനത്തിന്റെ എല്ലാ പ്രതീക്ഷയിലായിരുന്ന ഭർത്താവ് എഴുന്നേറ്റ് നടക്കാൻ ശേഷിയില്ലാതെ ഒരു ഷീറ്റിൽ താഴെ കിടക്കുകയാണ്. ആരെങ്കിലും കൊടുക്കുന്ന 10 കൊണ്ട് അല്പം അന്നം വാങ്ങി ജീവിക്കുന്ന ഈ കുടുംബം, ആരെങ്കിലും ദാനം ചെയ്തില്ലെങ്കിൽ പല ദിനങ്ങളിലും അവർ തട്ടിപ്പിച്ചാണ്. ഒറ്റയടി പാതയിലൂടി ഒരു മലകളത്തിൽ മുകളിൽ കയറണം അവർ വീട്ടിൽ ചെല്ലണമെങ്കിൽ. ഞാൻ എന്റെ വാഹനം താഴെ വെച്ച് അവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്നെ ഞാൻ കണ്ടാ സാധിച്ചു. എന്റെ ജീവിതത്തെ തന്നെ പിടിച്ചു കുലിക്കിപ്പോ. ഭർത്താവ് കിടക്കുന്നു, ദൈവം താൻ നൽകിയ 3 അതിന് മുമ്പിൽ കിടക്കുന്നു. ഈ വീട്ടിൽ ആകപ്പാടെ ആരോഗ്യവും ശേഷിയും താണിയുമുള്ളത് ഈ അമ്മ മാത്രമാണ്. മുട്ടുമടക്കി കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് അവരുടെ വീട്ടിലെ കുടുംബപ്രാർത്ഥനയുടെ പാട്ട് ആരംഭിച്ചു കഴിഞ്ഞു. തന്റെ മുമ്പിൽ നാല് ജീവിതങ്ങൾ കിടക്കുമ്പോൾ ഈ അമ്മ മുട്ടുന്നതിൽ നിന്നുകൊണ്ട് ഉയരങ്ങളിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പാടി എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ, ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മണമേ അവൻ മതിയായവൻ, ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മണമേ അവൻ മതിയായവൻ. ഇനി ഇതിൽ കൂടുതൽ എന്താണെന്ന് വീട്ടിൽ വരണം. ഇനി ഇതിൽ കൂടുതൽ എന്തൊരാളോ വീട്ടിൽ വരണം. ജീവിതത്തിൽ യാതൊരു പ്രതീക്ഷയുമില്ലാത്ത, മുൻപോട്ട് നോക്കിയാൽ ജീവിതത്തിൽ യാതൊരു സന്തോഷമില്ലാത്ത, ആരെങ്കിലും വെച്ചിട്ടിരുന്ന 10 രൂപ കൊണ്ട് അല്പം അന്നം കഴിക്കുന്ന ഒരു അമ്മയിരുന്ന് പാടുന്നു എന്റെ സുനിക്ക് മതിയാകുക, എന്റെ യാവത്തിൽ എന്റെ രോഗത്തിൽ എന്റെ ജീവിതത്തിന്റെ വൻ പ്രയാസങ്ങളെ എന്റെ യേശുവാ എനിക്ക് മതിയാകും. എന്നെ കേൾക്കുന്ന ദൈവമേ, നിനക്ക് സമ്പത്ത് തന്നു, സാധ്യതകൾ തന്നു, ഒരുമിച്ചിരുന്ന് പാടാൻ കുഞ്ഞുങ്ങളെ തന്നു. നിന്റെ വീട്ടിൽ നിന്ന് കുടുംബ പ്രാർത്ഥന പടിയിറങ്ങിയപ്പോൾ ജീവിതത്തിനൊന്നും കൊടുക്കാത്ത ഈ മനുഷ്യനൊക്കെ എങ്ങനെ ഇത്ര ദൈവത്തോടെ ചേർന്ന് നിൽക്കാൻ കഴിയുന്നു. ഗോവിന്ദ തീരുമാനമെടുത്തു കൊണ്ട് വേണം ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ. എന്റെ ഭവനം കൃപയുടെ പൈതൃകമുള്ള ഭവനമായി, നല്ല പതിവുകൾ എന്റെ കുഞ്ഞുങ്ങൾ കിട്ടുകൊടുക്കുന്ന നല്ല ഭവനമായി തീരുന്നു. രണ്ട്, യേശുവിന്റെ ഭവനത്തിന്റെ പ്രത്യേകത 46 വാക്യം നമുക്ക് വായിക്കുക.
മൂന്ന് നാൾ കഴിഞ്ഞ ശേഷം അവർ ദേവാലയത്തിൽ ഉപദേശകന്മാരുടെ നടുവിൽ ഇരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നതും കാരണം
മതി. നമ്മുടെ പോക്കിന് ഒരു കുഴപ്പം വേഗം ഓടുന്നത് വേഗം നിർദ്ദേശം പോലും. രണ്ട്, നല്ല മൂല്യങ്ങൾ വാല്യൂസ്, നല്ല മൂല്യം കൈമാറിയ മാതാപിതാക്കൾ. മാതാപിതാക്കൾ യേശുവിനെ കണ്ടില്ല വീട്ടിൽ ചെന്നത്, വീട്ടിൽ ചെന്നപ്പോൾ കുഞ്ഞുങ്ങളില്ല, സോറി മകനില്ല. ഉടൻ തന്നെ അവർ ദേവാലയത്തിലെത്തി. 12 വയസ്സേ ഉള്ളു കേട്ടോ, 12 വയസ്സുള്ള ബാലനെ തപ്പി 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 തിരിച്ചു ചെന്നപ്പോ ഇതാ ബാലൻ എവിടെ ഇരിക്കുന്നു, എവിടെ ഇരിക്കുന്നു, ദേവാലയത്തിലിരിക്കുന്നു, ദേവാലയത്തിലിരിക്കുന്നു. ഇന്ന് നമ്മുടെ മക്കളെയാണ് ഇങ്ങനെ നഷ്ടപ്പെടുന്നതെങ്കിൽ നമ്മൾ തപ്പി 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 തിരിച്ചു വരുമ്പോഴത്തേക്ക് നമ്മുടെ മക്കളൊക്കെ എവിടെയായിരിക്കും. ഇനി ഒരു എക്സാമ്പിൾ പറഞ്ഞേക്കാം. ഫെബ്രുവരി ആകുമ്പോൾ ടിക്കറ്റ് ട്രെയിനെ കിട്ടത്തേയില്ല, എന്താ കാര്യം, എല്ലാവരും മാരാമണ് പോവുക. എവിടെ പോവാ, മാരാമണ് കൺവെൻഷന് പോവാ. മാരാമണ് പോയി ഇക്കഴി ഇറങ്ങും മാരാമണ് ജംഗ്ഷനിൽ, അവിടെ നിന്ന് തെണ്ടിപ്പുറത്തം തുടങ്ങും, കടകൾ മുഴുവൻ അങ്ങ് കയറി ഇറങ്ങും, കട മുഴുവൻ കയറി ഇറങ്ങി 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 വാങ്ങി 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 പൊറുക്കി പൊറുക്കി കൂട്ടി മലപ്പുറത്ത് ഇറങ്ങും. മലപ്പുറത്ത് ഇറങ്ങി അതിലെ ഷെഡ് ചെന്ന് നടക്കത്തില്ല, മുമ്പേ നമ്മൾ ഈവൻ സെന്റർ അയച്ചൊക്കെ പിന്നിട്ട് കണ്ടാലും കൊടുക്കണ്ട, അവിടെ ഇരിഞ്ഞു പോകും. അങ്ങനെ തന്നെ വട്ടം കറങ്ങി അക്കരെ ചെന്ന് കോഴഞ്ചേരിക്കൂ, അവിടെയും തണ്ടി പുറത്തും പൊറുക്കി 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 ഉച്ചയാകുമ്പോ പൊയിൻ തട്ടി വീട്ടിൽ പോയി. എവിടെ പോയതാ, മാരാമണ്. ഒരു ദൈവവചനം ആ പന്തലിൽ ഇരുന്ന് ഒന്ന് കേട്ടിട്ട് എത്ര നാളായി. ഇന്ന് ഇടവകയുടെ ഒരു കൺവെൻഷൻ നാട്ടിലൊരു ജോലിയും ഞാൻ തട്ടി ഇവിടെ വന്നത്, ഒരിടവ കൺവെൻഷൻ ഇടവകയായി ക്രമീകരിച്ചിരിക്കുന്നു. ഞാൻ പോയില്ലേ, രണ്ട് ഇടവകളായി പോകും. രണ്ട് ഇടവകയിൽ ഒരു കൺവെൻഷൻ നടക്കുന്നുവെങ്കിൽ അത് എനിക്കുകൂടി ദൈവം ഒരുക്കുന്ന ഒരു അവസരമാണ്. യേശുവിന്റെ മാതാപിതാക്കൾ അവന്റെ ജീവിതത്തിന് ചില പ്രയോറിറ്റികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താണ് പ്രയോറിറ്റി? സിറ്റിംഗ് ആസ്കിംഗ് ലിസണിംഗ്. സിറ്റിംഗ് ആസ്കിംഗ് ലിസണിംഗ്. യേശു ഇരുന്നു എവിടെ? ദേവാലയത്തിന് നടുവ്. പരീക്ഷയാണ് പിള്ളേർ വലിയ വരുത്തില്ല. എനിക്ക് ഇന്ന് വലിയ അത്ഭുതമാണ്. ഞാൻ ഈ പോകുന്നതല്ല കല്യാണം കുറിച്ച് പറയാം കേട്ടോ. എന്റെ മക്കൾ ഇത്രയും വിചാരിക്കുന്നു ഇന്ന് ദൈവത്തിന് തോട്ടെ. ഇനി വരാത്തവർക്ക് ബുദ്ധി ജീവിയാണ്. എല്ലാം പഠിക്കുക. ഉച്ചയ്ക്ക് പരീക്ഷ ഇന്ന് പിന്നെ പരീക്ഷ എല്ലാം കഴിഞ്ഞില്ലേ? എക്സാം എല്ലാം കഴിഞ്ഞില്ലേ?
എന്തിനാണ് ജീവിതത്തിൽ പ്രയോറിറ്റി?
മുൻഗണനകൾ എന്തിന്? യേശുവിന്റെ മാതാപിതാക്കൾ നൽകിയ മുൻഗണനയുടെ വാല്യൂ വില തിരച്ചിരുന്നപ്പോഴാണ് യേശു ദേവാലയത്തിൽ ഇരിക്കുവാൻ മുഖാന്തരമായി തീർന്നത്. അപ്പന്മാരെ, ഒരപ്പനായി കഴിഞ്ഞപ്പോഴാണ് അപ്പന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാമെന്ന് ഒത്തിരി യാഥാർത്ഥ്യ ബോധത്തോടെ തിരിച്ചറിയാൻ എനിക്ക് ഇടയായത്. ഏറെ നല്ല മൂല്യം മകന് പകർന്നു കൊടുത്തൊരു പിതാവുണ്ട്. പേര് അബ്രഹാം എന്നാണ്. ജീവിതത്തിന്റെ ഏറ്റവും പ്രതിസന്ധി നീക്കിയ അബ്രഹാം തമ്പുരാൻ തന്ന മകനെ തിരിച്ചു ചോദിച്ചില്ല. ഒന്ന് വളർത്തി കൊതിച്ചിരുന്നില്ല. അവനെ പിടിച്ചുകൊണ്ട് മോറിയാമകരുടെ ആഹാരത്തിലെത്തി മുൻപോട്ട് നടന്നു നീങ്ങുമ്പോൾ ബാല്യക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്ന് ഞാനും മകനും പോയി ആരാധന കഴിച്ച് മടങ്ങി വരാം. ഞാനും മകനും മടങ്ങി വരും നിശ്ചയം. ഞങ്ങൾ ആരാധന കഴിക്കാൻ പോവുകയാണ്. ജീവിതത്തിന്റെ പ്രതിസന്ധിയെ ഒരു ആരാധനയാക്കി തീർത്തവനായിരുന്നു അബ്രഹാം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന വേദനകളെ, നമുക്കുണ്ടാകുന്ന നൊമ്പരങ്ങളെ നമ്മൾ എന്താക്കി മാറ്റും? അബ്രഹാം ഒരു ആരാധനയാക്കി മാറ്റി. രണ്ട്, മകൻ അപ്പനോട് ചോദിച്ചു, അപ്പ എല്ലാമുണ്ട്, എന്തില്ല? യാഗവസ്തുവില്ല. അപ്പൻ മകന് പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ ഭയപ്പെടേണ്ട, ഗോഡ് വിൽ പ്രൊവൈഡ്. ഗോഡ് വിൽ പ്രൊവൈഡ്. നിന്റെ ശൂന്യമായ അനുഭവത്തിൽ നിനക്കില്ലല്ലോ എന്ന് ഓർത്ത് ഭാരപ്പെടേണ്ട, നമ്മളെ കരുതുന്നൊരു ദൈവമുണ്ട്. ഇത് കൂടുതൽ എന്തുവാ അപ്പൻ മകന് കൊടുക്കാനുള്ള വാല്യൂസ്? ഇവിടെ ഇരിക്കുന്ന ഓരോ അപ്പന്മാരോടും അമ്മമാരോടും എനിക്ക് പറയുവാനുള്ളതും ഇത് തന്നെയാണ്. നല്ല വാല്യൂസ്, നല്ല മൂല്യങ്ങൾ നമ്മുടെ തലമുറകൾക്ക് കൈമാറുവാൻ നമുക്ക് സാധിക്കണം. യേശുവിന്റെ ഭവനം നല്ല മൂല്യങ്ങളെ കൈമാറിയ മാതാപിതാക്കളാൽ അനുഗ്രഹിക്കപ്പെട്ട ഭവനമായിരുന്നു. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ അബ്രഹാം തന്റെ മകനെ പകർന്നുകൊടുത്തതുപോലെ നിശ്ചയമായും നല്ല മൂല്യങ്ങളെ പകർന്നു കൊടുക്കുവാൻ നമുക്ക് ഇടയാണ്. രണ്ടാം ചിന്തകൾ ഞാൻ പങ്കുവച്ചു. ഒന്ന്, യേശുവിന്റെ ഭവനം നല്ല പൈതൃകമുള്ള ഭവനമായിരുന്നു. യേശുവിന്റെ ഭവനം നല്ല മൂല്യമുള്ള ഭവനമായിരുന്നു. നിജത്തിന് ദൈവജനമേ, നമ്മുടെയൊക്കെ വീട്ടിൽ എന്ത് വാല്യൂസ് മൂല്യങ്ങളുണ്ട്? മാതാപിതാക്കൾ മക്കളുടെ മുന്നിൽ തുറന്ന പാഠപുസ്തകമാണ്. മാതാപിതാക്കൾ മക്കളുടെ മുമ്പിൽ തുറന്ന പാഠപുസ്തകമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ എത്ര മാതൃകാപരമായൊരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നത്? ചോദിച്ച ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചു വേണം. എന്റെ വിശ്വാസം, എത്ര മാതൃകാപരമായൊരു ജീവിതമാണ്, എത്ര മാതൃകാപരമായ ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നത്? നമ്മുടെ ജീവിതത്തിന്റെ പ്രയോറിറ്റികൾ എന്താണ്? മുൻഗണനകൾ എവിടെയാണ്? നമ്മുടെ മക്കൾ നമ്മളെ കാണുമ്പോൾ അവരെ കുടുംബജീവിതത്തിലേക്ക് ആകർഷിക്കുന്ന ഒരു ഭർത്താവും ഭാര്യയുമായിട്ടാണ് ജീവിക്കുന്നത്. ഞാൻ പറയും, ഈ നൂറ്റാണ്ടിൽ 21st century ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ ആരെന്ന് ചോദിച്ചാൽ കലഹിക്കാത്ത മാതാപിതാക്കളെ കണ്ടു വളരുന്ന കുഞ്ഞുങ്ങളാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ. കലഹിക്കാത്ത മാതാപിതാക്കളെ കണ്ടു വളരുന്ന കുഞ്ഞുങ്ങളാണ് ഈ നൂറ്റാണ്ടിന്റെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട. ഒരുമിച്ച് ജീവിക്കുവാൻ തത്വപ്പെടുന്ന അറിവ്, ഒരുമിച്ച് ജീവിതം ആരംഭിക്കുമ്പോൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എത്രയോ കാലം അകന്നു പോകുന്നു. മാർത്തോമ മെത്രാപ്പോലത്ത തിരുമേനി ഒരു സർക്കുലറാക്കുക, ഇതുവരെ ജീവിച്ചിരിക്കട്ടെ, ഇനി നിങ്ങൾക്കിഷ്ടമുള്ള ഭാര്യമാരെ സ്വീകരിക്കാം, ഭാര്യമാർക്ക് ഇഷ്ടപ്പെട്ട ഭർത്താവിനെ സ്വീകരിക്കാം. കാര്യം നമ്മൾ അങ്ങനെ ഓർക്കും അല്ലെ? അങ്ങ് കടമ്പനേറ്റെന്ന് ഒരാലോചന വന്നത് കടങ്ങാനും മതിയായിരുന്നു. മലപ്പള്ളി പോയി കണ്ട അതായിരുന്നു ഇതിനേക്കാൾ ഭേദം. ഇങ്ങനെ ഒരു കൽപ്പന മെത്രാപ്പോലീത്ത തിരുമേനി പുറപ്പെടുവിച്ച ഇത്രയും നേരം പല ഉരുച്ചു വിടുന്ന പല ചേട്ടന്മാരും പുറകിയും തല കൂട്ടിപ്പോക്കി നോക്കുന്നുണ്ട്. അച്ഛൻ എന്റെ പ്രതീക്ഷയുണ്ടോ? ഒരു പ്രതീക്ഷയില്ല. നോ ഹോപ്പ്, ഒരു പ്രതീക്ഷയ്ക്ക് മഴയില്ല. ദൈവം നിന്നെ ഏൽപ്പിച്ചതാണത്. അത് ഗുണമുള്ളതാണെങ്കിലും ശുഭമുള്ളതാണെങ്കിലും ഇതിനെയാണ് അമ്പരാത്തിന്റെ തന്നിരിക്കുന്നത്. അതിനെ ശുഭമാക്കി തീർക്കുകയാണ് ഇതിന്റെ വിശേഷം. നല്ല മൂല്യങ്ങൾ കുഞ്ഞുങ്ങളുടെ മുൻപിൽ കുടുംബജീവിതത്തിൽ നൽകണം. അതുകൊണ്ട് ഈ കുടുംബജീവിതം എന്താണെന്നുള്ളത് അവരെ പഠിപ്പിക്കണം. നല്ല ഭാര്യ ആരാണ് നല്ല ഭാര്യ? അതിരാവിലെ ഉണരണം, രാത്രി വിട കണയുന്നില്ല. അതിനെക്കുറിച്ച് വെച്ചതെല്ലാം 12 മണിക്ക് നൃത്തമാണ്, ഒന്നും വിവരിക്കാൻ സമയമില്ല. കമ്പി വാര്യത്തിൽ പറഞ്ഞു പോവുകയാണ്. അതിരാവിലെ ഉണരണം, രാത്രി പ്രാർത്ഥനയുടെ വിളക്ക് അണയുകയേ അരുത്. അതിരാവിലെ ഉണരെ അത്യധ്വാനം ചെയ്യുന്ന അമ്മമാരായിരിക്കണം. 3, നല്ലത് സംസാരിക്കുന്നതായിരിക്കണം. എന്റെ മുമ്പിൽ ഒരു ഭാര്യയും ഭർത്താവും വന്നിരുന്നു. 12 വർഷമായിരുന്നു ജീവിയില്ല. ഞാൻ ആ പെൺകുട്ടിയോട് ചോദിച്ചു, 12 വർഷമായിരുന്നു ജീവിയല്ലേ, ഒരു നല്ല ഗുണം എന്റെ ഭർത്താവിന്റെ പറഞ്ഞു ഞാൻ ഒന്ന് കേട്ട. അത് കുറെ നേരമായിട്ട് ദോഷങ്ങൾ പറയാം. ഞാൻ അവരോട് ചോദിച്ചു, നീ ഒരു ഗുണം 12 വർഷമായിട്ട് നിങ്ങളൊരു ജീവിക്കുക. അവൾ എന്റെ മുഖത്ത് ഞാൻ നോക്കിയിരിക്കുക. ഞാൻ പേടിച്ച അവസാനം ഞാൻ തന്നെ അവളോടൊന്ന് ചോദിച്ചു, ഞാൻ അല്ലെങ്കിൽ ഒന്നിനെ കിട്ടിയതാണ് അവന്റെ കാര്യം പറയാനാണ്. 12 വർഷമായി ഒരുമിച്ച് ജീവിച്ചിരുന്നുണ്ട്, ഒരു നല്ല ഗുണം അവർ പറയാൻ കഴിയുന്നില്ല. അവളെ കല്യാണ കേന്ദ്രമായിരുന്നു കേട്ടോ, ഫ്രഷ് ഫ്ലവേഴ്സ് 2 ലക്ഷം രൂപയുടെ ഉണ്ടായിരുന്നു, 2 ലാക്സ് ബലൂൺസ് ബലൂൺ പോലായി കണക്കാണ്. ഇപ്പോ 780 രൂപയുടെ പപ്പ് പ്ലേറ്റ് ഫുഡായിരുന്നു. കല്യാണം ആരംഭിക്കുന്നതിന് മുമ്പ് സൈഡ് റൂമിൽ കുത്തി കൊലപാതകമല്ലാത്തെല്ലാം നടന്നു. 10-15 ലക്ഷം രൂപയുടെ അക്സസറീസ് ആ കോമ്പൗണ്ടിൽ തന്നെയുണ്ട്. സൈഡ് റൂമിൽ പിതാവ് വന്നേക്കുക, മകന്റെ മകളെ വിവാഹ ജീവിതത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ 2500 രൂപയും കൊണ്ട് മേടിച്ച് നിരത്തി വെച്ചേക്കുന്ന പൂവിനുണ്ട് 4 ലക്ഷം രൂപ. ഒരു വിവാഹ സഹായ നിധി ഏതെങ്കിലും പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതത്തിന് ഉടൻ മാർത്തോമ സഭയിലെ ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുണ്ട്? പ്ലീസ് ടെൽ മി. ഭരണഘടന എടുത്ത അമ്മാരുമാണ് ഒപ്പം നിന്ന് ഇതായിരിക്കുന്നു. 12 കൊല്ലം കഴിഞ്ഞപ്പോൾ 2 കുഞ്ഞുങ്ങൾ പുറകിൽ ഇരിപ്പുണ്ട്. മുന്നിൽ അച്ഛന്റെ മുമ്പിൽ വന്നിരിക്കുക, അച്ഛൻ ഇനി ശരിയാക്കിക്കും. കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, തലമുറകൾ ശ്രേഷ്ഠതയുമായി തീരണമെങ്കിൽ ജീവിതത്തിൽ ചില വാല്യൂസ് ഏത് പിതാവന്മാരാണ് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അതിനെ ഉള്ളവർ മറ്റുള്ളവർക്ക് പങ്കുവെക്കാനുള്ള പഠിപ്പിക്കണം. മക്കളുടെ അഡ്രസ് അച്ഛൻ്റെ ആരും കൊടുക്കത്തില്ല. എന്നാ എവിടെ ഫോൺ നമ്പർ എടുക്കാം? ഇല്ല സാർ, ഞങ്ങൾ അങ്ങോട്ട് വിളിക്കാറേ ഇല്ല. എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുക. ഫോൺ നമ്പർ 10 ദിവസത്തെ കൊടുത്താൽ പോയി തീർന്നു. അച്ഛൻ വിളിക്കും, അവൻ എല്ലാം പള്ളിക്ക് കൊടുക്കും. അയ്യോ, എന്റെ കൊച്ചിന്റെ കുറച്ച് പൈസ അങ്ങ് പോയാൽ എന്തോ ചെയ്യും. എന്നോട് അനുബന്ധിച്ച് പറഞ്ഞതാ അച്ഛൻ ഇവനെയാണ് ഓർപ്പെടുത്തതേ. സത്യമാണ്, 60,000 രൂപ ശമ്പളമുണ്ട്. 6 രൂപ വീട്ടിൽ കൊണ്ട് ചെല്ലത്തില്ല. ശമ്പളം വാങ്ങി 4 ടൺ അവൻ കടം മേടിക്കാൻ തുടങ്ങി. തിരിയച്ചാൽ അടുത്തുകൂടി പച്ചയടിക്ക് പറ്റത്തില്ല. സ്നേഹിക്കണം, കൂടെ നടക്കണം, കൂടെ ഇരിക്കണം. കുറെ കൂടി കൂടിക്കൂടി ദൈവം പ്രകാരം ദൈവം അവ പ്രവർത്തിച്ചു. 4 മാസം ചെറുക്കാൻ കഴിയും. പള്ളി വരുന്നു, പാർസലായി നടന്നുന്നില്ല. സജീവ പ്രവർത്തകനായി പള്ളി. ഞാൻ പരസ്യമായിട്ട് പല ആവശ്യങ്ങൾ പറയും. ഇന്നടത്ത് രോഗി കിടക്കുന്നു, ഇന്നടത്ത് ഭാരമുണ്ട്, ഇന്നടത്ത് വിഷമമുണ്ട്, എന്തോ പറഞ്ഞാലും അതുകൊണ്ടാണ് പൈസായും കൊണ്ട് പാരത്തിനെത്തിയിരിക്കുന്നത്. അമ്മച്ചി ഫോൺ വിളിച്ചെന്നെ, അച്ഛോ അച്ഛനാണ് കൊള്ളാമല്ലോ, എന്റെ മോനെ ഉള്ളോ ഈ പള്ളിയിൽ. 4 മാസം മുമ്പ് ഇവനെ എങ്ങനെയൊന്നും ഉണപ്പെടുത്തുക പറഞ്ഞു വന്നതാ. ആ എന്റെ മോന്റെ വേണം എല്ലാം മേടിച്ച് പള്ളിക്കാരി നടത്താൻ ചാപ്പി കൊണ്ടു കൊടുത്തപ്പോ ഒരു കുഴപ്പമില്ല അമ്മയ്ക്ക്. ദൈവം കുഞ്ഞുങ്ങൾക്ക് വല്ല നന്മ കൊടുത്താൽ മറ്റുള്ളവർ കൂടി പങ്കുവെക്കാൻ പഠിപ്പിക്കണം. ആർക്കു വേണ്ടി കൂട്ടി വെക്കുന്നത്? ആർ അനുഭവിക്കുമെന്ന് ആർക്കറിയാം? ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നത് എനിക്കും എന്റെ മക്കൾക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരാനാണ്. ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നത് ഞാൻ മറ്റുള്ളവർക്കും കൂടി ഒരു അനുഗ്രഹമായി തീരാനാണ്. നൃത്തത്തെ പേരുകൾ മറിക്കുന്നു. 3 ഒന്ന്, നല്ല പൈതൃകം കൈമാറിയ ഭവനം. 2, നല്ല മൂല്യങ്ങൾ വാല്യൂസ് കൈമാറി. 3, ഞാൻ പറഞ്ഞത് ബന്ധം, റിലേഷൻ. ബന്ധങ്ങളിലാണ് ജീവിതത്തിന്റെ ഇന്ധനം ഇരിക്കുന്നത്. ബന്ധങ്ങളിലാണ് ജീവിതത്തിന്റെ ഇന്ധനം. ഉൽപ്പത്തി പുസ്തകം 27 ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഭർത്താവൻ തുണയാകേണ്ട ഭാര്യ, മൂത്ത മകന് അനുഗ്രഹമാകേണ്ട അമ്മ, കവർന്നകൾ അനർഹമായത് അർഹമാക്കാൻ ശ്രമിച്ച് ബന്ധങ്ങളെ തകർത്തതോടുകൂടി ആ വീട് തകർന്നുപോയി. എന്നാൽ യേശുവിന്റെ ഭവനത്തിലേക്ക്, വളരുന്ന ഭവനത്തിലേക്ക്, അനുഗ്രഹിക്കപ്പെട്ട ഭവനത്തിലെ ബന്ധങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു നമുക്ക് നോക്കാം. യേശുവിന്റെ മാതാപിതാക്കൾ യേശുവിനെ കാണാതിരുന്നപ്പോൾ തിരികെ ദേവാലയത്തിലേക്ക് വന്നു. യേശുവിന്റെ അമ്മ പറയുന്ന വാചകം നിങ്ങൾ ശ്രദ്ധിക്കണം. 48 വാക്യം, അമ്മ അവനോട്, മകനെ ഞങ്ങളോടിങ്ങനെ ചെയ്തത് എന്ത്? അടുത്ത ശ്രദ്ധിക്കണം. നിന്റെ അപ്പനും മതി, നിന്റെ അപ്പനും ഞാൻ കൊടുക്കേണ്ട വില അപ്പന് മുൻപ് കൊടുക്കും. ഞാൻ നിന്റെ അപ്പനും ആണോ പറഞ്ഞത്? നിന്റെ അപ്പനും ഞാൻ, അപ്പന് കൊടുക്കേണ്ട വില കൊടുക്കാത്ത വീട് ശുഭമുള്ളതല്ല. ഞാനിത് വീട്ടിൽ പോയി. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, ഞാൻ വിട്ടേക്കണം. 3 പിള്ളേരെ ഭാര്യ എന്റെ വീട്ടിലുണ്ട്. വീട് പറ്റണം. വീട്ടിൽ ചെന്ന് കയറി ഇരിക്കുക. പുതുതായിട്ട് വന്ന അച്ഛനല്ലേ ഞാൻ പറഞ്ഞു.
കോശി അച്ഛൻ വന്നു.
ഞാൻ വിചാരിച്ചു മൂത്ത മോനെ വിളിച്ചതായിരിക്കും. അന്നാം മന്ദൻ ഇവിടെ വെച്ച് വീട്ടിന്റെ ഗ്രഹനാഥൻ വന്നു. കോശി നമ്മുടെ പുതിയ അച്ഛൻ. എനിക്ക് മനസ്സിലായി ആ വീട്ടിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പുള്ളിയ, ധനകാര്യ കൈകാര്യം ചെയ്യുന്നത് പുള്ളിയ, വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി എല്ലാം അവർ തന്നെ. നായ് ഭരിക്കുന്നിടം യേശുവിന്റെ അമ്മ യേശുവിനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ പറയാണ്, മോനെ നിന്റെ അപ്പന് ഞാൻ എന്ത് കഷ്ടപ്പെട്ടതാണ്. ഞാൻ വിചാരിക്കുകയാണ് ഇവരങ്ങോട്ട് ചെന്ന് കെട്ടിപ്പിടിച്ച് അവരെ ഒന്ന് ചുംബിച്ചു കാണും. ഓ കണ്ടല്ലോ മോനെ, ജീവിതത്തിൽ ഇതാ ബന്ധം. മക്കളെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഒന്ന് സ്നേഹിച്ച് അടുത്ത് നിർത്തിയത് എത്ര നാളായി. സ്നേഹം ഒന്ന് പങ്കുവച്ചിട്ട് എത്ര നാളായി. ഒരു നല്ല വാക്ക് പറഞ്ഞിട്ട് എത്ര നാളായി. വളരെ കഷ്ടപ്പെട്ട് ഒരച്ചാർ വിളിച്ചു നമ്മുടെ ഭാര്യ. അച്ചാർ വെച്ച് വളരെ അച്ഛാൻ ഇത്തിരി ഇഷ്ടമാണ് കണ്ണി നന്ന അച്ചാർ. വളരെ പ്രതീക്ഷയോടെ എന്തെങ്കിലും നല്ല അഭിപ്രായം പറയുന്നു വെച്ചത് വേണം. ഞാൻ വെച്ച അച്ചാർ ഒന്ന് കൂട്ടി ശ്രമിച്ചു ൊട്ട് നോക്കി. ഓ ഇതാണോ അച്ചാർ, ഇതെന്തോ അതിന് ആട്ടും കാഷ്ടങ്ങാണ്ട് കൊണ്ട് ചാറ് നോക്കിയിട്ടേക്ക് നമ്മൾ ഇരിക്കുന്നുണ്ട്. അപ്പുറത്തെ അമ്മയുടെ അച്ചാർ ഉള്ളു രൂപം. ആ അച്ചാർ തോന്നി പുരുഷനെ നിങ്ങൾ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ് അല്ലേ. മണ്ണ് വേഗം അല്ലി അയക്കും വേറെ എല്ലാം അനുഭവപ്പെട്ടത് സ്ട്രോങ് പെട്ടെന്ന് അനിയത്തില്ല. ഓർത്തോസിൽ മറ്റേ അടുത്ത ഞായറാഴ്ച നല്ല ഒന്നാന്തരം ചിക്കൻ കറി ഭക്കാസായിട്ട് വെച്ച് മേശ അടിഞ്ഞ അറ്റത്തുകൊണ്ട് വെച്ചു ഒറ്റ തള്ള കൂട്ട അമ്മയുടെ കൊലത്തിന്റെ അത്രയും ഒത്തുകയും അതിനുറച്ച് ഊട്ടിക്കും ഒത്തിരുന്ന രീതി. ബന്ധങ്ങൾ സുന്ദരമായില്ലെങ്കിൽ ജീവിതം അന്ധകാരമായി. വീണ്ടും ഓർപ്പിക്കട്ടെ, എന്തിനാ ജീവിക്കുന്നു, ആർക്കു വേണ്ടി ജീവിക്കുന്നു, ജീവിതം കൊണ്ട് ആർക്കാ എന്താ പറയുന്നത്. ഈ മാതാപിതാക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. വീട്ടിൽ വന്ന് കയറിയപ്പോഴാണ് സ്വഭാവം കൂടെ ഇല്ലെന്ന് മനസ്സിലായത്. പന്ത്രണ്ടാം നമ്പർ ഫ്ലാറ്റിൽ ലിഫ്റ്റ് കയറി ചെന്നിറങ്ങിയപ്പോഴാണ് അറിഞ്ഞത് ആരിന്റെ കൂടെ മോനില്ല. ഇപ്പോഴേ നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നെ തളവുടനെ എഴുന്നേരും പള്ളിയിൽ പോകും മുന്നേ പൊക്കിക്കെട്ടിഞ്ഞ് പോരും ഒറ്റനെന്തേ നോക്കത്തില്ല. ഇനി നിന്റെ കൂടെ അന്നാലും അങ്ങനെ നീ എന്തേ കൊണ്ടുപോയത് ഒന്ന് വിളിച്ചോണ്ട് തരല്ലേ. ഞാൻ എന്റെ കളിയാണോ പിന്നെ ഗുണമുള്ളതെല്ലാം നമ്മളൊന്ന് പിടിക്കും. നല്ല മാർന്നു കഴിക്കുന്ന ഒരു കുട്ടി വീട്ടിലുണ്ടോ പായ അപ്പയോഗപ്പെട്ട ഇവർ സ്കൂളിലും സ്റ്റേറ്റ് ലെവലിലും എല്ലാം പത്ത. ഞങ്ങളെ വീട്ടുകാരെ കണ്ടത് ഭയങ്കര കുട്ടിയാശ്വാസമാണ്. ഇളയ ഒരമ്മ ഉണ്ട് പോക്കാം അങ്ങനെ കുടുംബത്തിൽ നടത്തുന്നു. ഗുണങ്ങളെല്ലാം നമ്മൾ ഏറ്റവും വിളിക്കും, മോശമെല്ലാം ചാരിയങ്ങൾ വിളിച്ചു കൊടുക്കും. പരസ്പരം നട്ടത്തിൽ കുറ്റാത്ത മാതാപിതാക്കളായി എന്റെ പോയിന്റ്. നഷ്ടം സംഭവിച്ചു, യേശു പൈതലിനെ കാണാനില്ല,
യേശുവിനെ കാണാതെ പോയപ്പോൾ പരസ്പരം കുറ്റപ്പെടുത്താതെ ഇതാ ഒരുമിച്ച് തേടിയിറങ്ങുകയാണ്.
ജീവിതത്തിൽ ചിലപ്പോൾ നഷ്ടങ്ങൾ വരാം കേട്ടോ, എന്നും ലാഭമാണെന്ന് ഞാനും ഞാനിക്കരുത്.
ജീവിതത്തിന്റെ നഷ്ടങ്ങൾ വരുമ്പോൾ പരസ്പരം പഴിയാരരുത്, കുറ്റപ്പെടുത്തരുത്.
പരസ്പരം കുറ്റപ്പെടുത്താതെ നഷ്ടത്തിൽ യേശുവിനെ അന്വേഷിച്ച് ഇവർ രണ്ടുപേരും ഇറങ്ങി തിരിച്ചു. ഞാൻ എന്റെ വാക്കുകളൊക്കെ ശ്രമിക്കട്ടെ, വന്നു പറയുന്നു. ഇനി എന്റെ കുഞ്ഞുങ്ങൾക്ക് എക്സാം ഉണ്ട്. കഴിഞ്ഞ 5 പ്രസംഗങ്ങൾ കേട്ടിരുന്നു. അച്ഛന് പറയാനുള്ള വാക്കുകൾ അവസാനിപ്പിക്കുക. ഈ വർഷത്തെ കൺവെൻഷൻ എങ്ങനെയായിരുന്നു? ആർക്കു വേണ്ടിയായിരുന്നു? അച്ഛന്റെ പ്രാർത്ഥനയുടെ വാചകം മറക്കരുത്. ദൈവമേ, എന്റെ ഭവനം ഒന്ന് പുതുക്കപ്പെടാൻ ഇടയാക്കണം.
എന്റെ ഭവനം ഒന്ന് പുതുക്കപ്പെടാൻ ഇടയാണ്. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എന്റെ മക്കളെ ഒന്ന് വീണ്ടെടുക്കാൻ ഇടയാണ്.
എന്റെ ഭവനത്തിൽ നിന്ന് പഴിയിറങ്ങുന്ന എന്റെ കുഞ്ഞുങ്ങൾക്ക് ഞാനൊരു മാർഗദർശിയായി മാറണം.
ഹോം HOME ഹോളിനസ്, HOME ഹോളിനസ് വീട് പരിശുദ്ധിയുടെ പ്രതീകമായി തീരണം. HOME വണ്ണസ് ഒരൊരുമ വേണം വീടായാൽ. HOME
ഒരു മീനിങ്ഫുൾ അർത്ഥമുള്ളതായിരിക്കണം ജീവിതം. പിന്നെ പിന്നെ എന്തിനാണ് ജീവിക്കുന്നത്?
മീനിങ്ഫുൾ അർത്ഥമുള്ളതാണ് ജീവിതം. HOME
ഇക്വാളിറ്റി തുല്യത. മക്കളെ ആരും മീൻ നോക്കരുത് കേട്ടോ, പ്ലീസ്. ഒരിക്കലും ചെയ്യരുത്. ഏത് ഗുണമുള്ളതായാലും പഠിക്കുന്നതായാലും കഴിവുള്ളതാണെങ്കിലും സുന്ദരിയായാലും സുന്ദരനല്ലെങ്കിലും ആരും ആരെയും മക്കളെ വീതം വയ്ക്കരുത്. ഞങ്ങളുടെ വീട്ടിൽ വരുന്ന ആളുകൾക്കൊരു വലിയ ഗുണമാണ്. ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് മക്കളെ 1, 2, 3, 3 വരും. വന്നിരിക്കും അച്ഛ മക്കളത്ര 3 പേരാണ്. ഞാൻ വിളിക്കും മോളെ നന്മയും അച്ഛനെ പോലാണല്ലോ മനസ്സിലായ എന്റെ മോർത്തവരും വീട്ടിലുണ്ട്. ഇനി ഹൃദയം വിളിക്കും. ഞങ്ങളുടെ വീട്ടിലെ അല്പം റൗഡിയ പുള്ളി പറഞ്ഞു സെക്കൻഡ്
ആഹാ പറ്റുന്ന പോലിരിക്കുന്നത്.
ഞാൻ പറഞ്ഞു ഇനി ഒരാളുണ്ട് കാണിക്കുന്നില്ല.
ധീരം നോക്കുകയായിരുന്നു മക്കളെ,
ധീരം പകരുന്നത്. ബലഹീനനായിരിക്കും ജീവിതത്തിന്റെ സായാഹ്നത്തിൽ നിനക്ക് ബലം പകരുന്നത്.
ഇക്വാളിറ്റി ഒരു തുല്യത ഉണ്ടാകണം, ഒരു സ്നേഹം ഉണ്ടാകണം, ഒരു വണ്ണ ഒരുമ ഉണ്ടാകണം.
പരിശുദ്ധമായിരിക്കണം ജീവിതം. ഞാൻ എന്റെ വാക്കുകളെടുത്ത് പ്രസംഗിക്കട്ടെ. മരവിൽ മോർഗൻ പ്രശസ്തയായ എഴുത്തുകാരി എഴുതിയ പുസ്തകത്തിന്റെ പേരാണ് ടോട്ടൽ വുമൻ.
ടോട്ടൽ വുമൻ ഈ പുസ്തകത്തിൽ
അവർ എഴുതിയിരിക്കുന്ന ചുരുക്കം ഇങ്ങനെയാണ്. ശവക്കല്ലറയിൽ അണഞ്ഞു നടത്തുന്ന ഒരു സ്ത്രീ
സെമിത്തേരിയിലൂടെ അവളിങ്ങനെ നടക്കുകയാണ്.
നടന്ന് നീങ്ങുമ്പോൾ സന്ധ്യയായി, രാത്രിയായി.
നിലാവെട്ടത്തോ
ഒരു കല്ലറയിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന വാചകങ്ങളുടെ സത്യയിൽ ഇവൾ ഞങ്ങളുടെ വീടിന്റെ സൂര്യ തേജസ്സായിരുന്നു.
ചെറുപ്രായത്തിൽ 34 വയസ്സിൽ ഈ ലോകം വിട്ട് കടന്നുപോയ ഒരു സ്ത്രീയെ കുറിച്ച് അവളുടെ പ്രിയപ്പെട്ട ഭർത്താവും മൂന്ന് കുഞ്ഞുങ്ങളും എഴുതി വെച്ചിരിക്കുകയാണ്. ഇവൻ ഞങ്ങളുടെ വീടിന്റെ സൂര്യ തേജസ് ആയിരുന്നു. ഈ സ്ത്രീയുടെ മനസ്സിനെ അസ്വസ്ഥമാക്കി. അവൾ അങ്ങോട്ട് ഇങ്ങോട്ട് അറിയാൻ തുടങ്ങി. അവളുടെ ചിന്താപ്രകടനങ്ങളിലൂടെ ഈ ചോദ്യം അവളോട് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നു. ഇന്ന് ഞാൻ മരിച്ച എന്റെ മകൻ എന്റെ കലവയിൽ എന്ത് എഴുതും? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പിതാക്കന്മാരെ, എന്നെ ഇത്രയും അധികം സമയം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അമ്മമാരെ, എനിക്ക് നിങ്ങളോട് ആശ്വസിക്കാനുള്ളത്, ഇന്ന് നീ മരിച്ച നിന്റെ കല്ലറയിൽ എന്ത് എഴുതി വെക്കപ്പെടുന്നു? എന്റെ അപ്പൻ എന്റെ ഭാവനത്തിന്റെ സൂര്യതേജസ്സായിരുന്നു. എന്റെ അമ്മ, ഈ ഭാര്യ എന്റെ ഭവനത്തിന്റെ സൂര്യതേജസ് ആയിരുന്നു. ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ഗോഡ്സ് പീപ്പിൾ ഫോർ ഗോഡ്സ് പർപ്പസ്. ദൈവഹിതത്തിനായി ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതങ്ങളെ തിരുത്തപ്പെടണമെങ്കിൽ, സ്വയം ശോധനയപ്പെടണമെങ്കിൽ, നിശ്ചയമായും ഈ വർഷത്തെ കൺവെൻഷൻ മതി നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുക. അതിന് ദൈവത്തിന്റെ വിശുദ്ധാത്മാവോട് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. എല്ലാവർക്കും എല്ലാം